പിതാവിനും പുത്രനും പരിശുദ്ധമായിരുന്നു ആദ്യം മുതൽ അന്നേക്കം തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദൈവം തരാം. പരിശുദ്ധൻ 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 വരുമ്പോൾ സ്തുതി. ദൈവമായ കർത്താവിന് ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നു വാഴ്ത്തപ്പെട്ടവനാവുന്ന വരുമ്പോൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാൻ ഇനി പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ടവനെ ഉദ്ഘാടനം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാൻ ഇനി പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാൻ ഇനി പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാതിനടിയാരോട് കരുണയെന്ന് ശിവരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സ്ത്രോത്ര പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കരുണയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ അതിൽ ഞങ്ങളെ രക്ഷകൊള്ളണമേ, നിങ്ങളുടെ നല്ല രാജ്യശക്തി മുഖത്തുനിന്നേക്കുന്ന സ്വഭാവുന്നു അമ്മേ. കൃപ നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, എന്റെ ദർശനമായ നമ്മുടെ കർത്താവായി ശിമിശിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മളതിനോടുത്രയുംബ്രാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവിബ്രാന്റെ അമ്മയെ മേടിച്ചുകൊള്ളണമേ അമ്മേ. ഭാരക്കുമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, ബലഹീനങ്ങളായ ആത്മവിംബോപവാസങ്ങൾ എവിടെ നിന്ന് കൈക്കൊള്ളണമേ. ഈ രാത്രി കാലം വീണ്ടും ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ ഞങ്ങൾക്കിടയാക്കി ദൈവത്തിന്റെ കരുണ ഞങ്ങളെ ദർശിക്കണമേ. വിട്ടുപിരിയാത്ത സ്നേഹമായി ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണം. എംവിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഇതിന് കൈത്താങ് നൽകുന്ന എല്ലാവരെയും ദൈവങ്ങൾ അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ഞങ്ങളെ വലം കൈകൊണ്ടടങ്ങുകൊണ്ട് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ നല്ല ആലോചനകളുടെ മേലും വർദ്ധിച്ചിരിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമുക്ക് വീണ്ടും ചേർന്ന് വരുവാനായിട്ട് ദൈവമുണ്ടയാക്കി ഇതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എല്ലാവർക്കും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു രാത്രി കാലം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാത്രി ഓരോ ആഴ്ചയിലും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ സമയം നോയമ്പിലൊക്കെ ആയതുകൊണ്ട് ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നറിയാം. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ താല്പര്യപൂർവ്വം നിങ്ങൾ ഈ ക്ലാസ്സുകളിലൊക്കെയും സംബന്ധിക്കുന്നത് ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോയമ്പിന്റെ പാതി ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അടുത്ത ആഴ്ചയിൽ പാതി ബുധനാഴ്ചയാണ്. ദൈവാലയത്തിന്റെ നടുവിൽ സ്ത്രീബ ഉയർത്തപ്പെടുന്നു. ഗലാത്തിലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ 15-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുരുഷനല്ലാതെ പ്രശംസിപ്പാനായിട്ട് ഇടവരരുത്. സ്ത്രീബ നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ്. അതാ കല്യാണ ശുശ്രൂഷയിൽ പാടുന്നത്, വിജയക്കൊടിതാൻ സ്ലീബ, വിജയക്കൊടിതാൻ സ്ലീബ എന്ന് നമ്മൾ പാടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു വിജയത്തിന്റെ കൊടിയായിട്ട് അത് ഉയർത്തപ്പെടാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് വിജയക്കൊടിയായിട്ട് ഉയർത്തപ്പെടുന്നത്? പഴയ നിയമത്തിൽ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റവർ പിച്ചളസർപ്പത്തെ ഒരു കൊടിമരത്തിന്മേൽ കൊടിയായി ഉയർത്തി, ആ കൊടിമരത്തിന്മേൽ പിച്ചളസർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിലേക്ക് നോക്കി അവർ രക്ഷ പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തു പറയുന്നത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിയാണ് രക്ഷ പ്രാപിക്കാനായിട്ട് പോകുന്നത്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി അതിലേക്ക് നോക്കിയ രക്ഷ പ്രാപിച്ചതുപോലെ നമ്മളും സ്ത്രീബായിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ സ്ത്രീവ നമുക്ക് പുകഴ്ചയാണ്, നമുക്ക് വിജയക്കൊടിയാണ്. സകല തിന്മകളുടെ തിന്മശക്തികളുടെ മേലും വൈശാചികന്റെ ഉപദ്രവങ്ങളുടെ മേലും വിജയത്തിന്റെ അടയാളമാണ് സ്ത്രീവ. പഴയ നിയമ കാലഘട്ടം മുതൽ ഈ ഒരു അടയാളം നമ്മൾ, ഞാനത് വീട് കൂതാശയെ പറ്റി ഇടയ്ക്കപ്പോഴും പരാമർശിച്ചപ്പോ പറഞ്ഞല്ലോ, പ്രാവ് എന്നുള്ള അടയാളമാണ്. പ്രാവ് എന്ന അടയാളം പുരുഷനോട് സാമ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ സാമ്യം നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ
നെറ്റിമേൽ പുത്രൻ തമ്പുരാന്റെ മുദ്ര, കുഞ്ഞാടിന്റെ മുദ്ര വേണമെന്ന് പറയുന്നത്. ആ കുഞ്ഞാടിന്റെ മുദ്രയും കുരിശിന്റെ മുദ്രയും, അതുകൊണ്ടാണ് കുരിശ് വലിയ അടയാളമായിട്ട് നിൽക്കുകയും ഇന്ന് ലോകത്തിൽ ഇത് ചരിത്രപരമായിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ശ്ലീബായുടെ അടയാളത്താൽ ക്രിസ്തുദിനോസ് രാജാവ് വിജയം പ്രാപിക്കുക, അങ്ങനെ ശ്ലീബായുടെ അടയാളം ലോകം മുഴുവൻ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു എന്നുള്ളത് തന്നെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട് നമുക്ക് നൽകിയതായ ഒരു അടയാളം കൂടിയാണ്. അത് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അടയാളം നെറ്റിമേൽ നമ്മൾ കുഞ്ഞാടിന്റെ അടയാളം പ്രാപിക്കുക. അതുകൊണ്ട് ആ അടയാളമുള്ള ഭവനങ്ങളെയാണ് സംഹാരദൂതൻ കടന്നു പോകുന്നത്. ആ അടയാളമുള്ള ഭവനം എന്ന് പറയുമ്പോൾ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ ഭവനം, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 6:13 വായി. മൂന്നാം അധ്യായം 16 വാക്യത്തിൽ വായിക്കും. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആ അടയാളമായി നിൽക്കുന്നതാണ് ശ്ലീബ. അതാണ് പഴയ നിയമത്തിലെ സംഭവം പോലെ തന്നെ ഗോൽഗോഥ ദൈവാലയത്തിന് നടുവിൽ ഉയർത്തപ്പെടാൻ പോകുന്നു. അതിലേക്ക് നോക്കി ഇനി നമ്മുടെ യാത്ര മുഴുവൻ ശ്ലീബായിലേക്ക് നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. ആ ഒരു തീർത്ഥാടനം ഉയർപ്പിന്റെ വലിയ പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതിനുശേഷം ആ ശ്ലീബ ഉയർക്കപ്പെട്ട കർത്താവിനെയും രജിസ്ത്രിക്കപ്പെട്ട കർത്താവിനെയും ഒക്കെ നമുക്ക് അടയാളമായിട്ട് നിൽക്കും. അങ്ങനെ സ്വർഗാരോഹണ കാലഘട്ടം വരെ ആ ശ്ലീബായിലേക്ക് നോക്കി അതൊരു അടയാളമായിട്ട് നമുക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നോക്കി ഇനി യാത്ര ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. കൊരിന്ത്യലേഖനം 2:18 വായിക്കുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. അപ്പൊ നമുക്ക് ദൈവശക്തിയായിരിക്കുന്ന ആ കുരിശിലേക്ക് നോക്കി ഇനി നമുക്ക് തുടർന്നും യാത്ര ചെയ്യാനായിട്ട് ദൈവമിടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അനുഭവിക്കണം എന്നുള്ളത്, ഹൗ ടു റിസീവ് ഹോളി കുർബാന, ഇൻവിറ്റേഷൻ ഫോർ ദി വെഡിങ് ഓഫ് ദി ലാംബ്, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്കുള്ള ക്ഷണം. ഹോളി കുർബാന ഇസ് എ മിസ്റ്ററി, വിശുദ്ധ കുർബാന രഹസ്യമാണ്. ദെൻ നാലാമത്തെ ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പവീഞ്ഞുകളുടെ ഒരുക്കം, പ്രിപ്പറേഷൻ ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ എന്നുള്ളത്. അതാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ നിന്നുള്ള വായനകളൊന്ന് വായിച്ചു. നമ്മള് വലിയ കൊട്ടക്കകത്ത് ദൈവസന്നിധിയിലേക്ക് കാഴ്ചകളും കൊണ്ടുവരും. പല ഭവനങ്ങളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകൾ ഒരു കൊട്ടയിൽ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അതിൽ നിന്നൊരു ശ്രേഷ്ഠമായത് എടുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനെ ലിറ്റിൽ എൻട്രൻസ് എന്നാണ് പറയുന്നത്. അത് നേരത്തെ അങ്ങനെ ചെയ്തിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ശുശ്രൂഷക്കാരിലേക്കും അമേരിക്കയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ പുരോഹിതരിലേക്കും മാത്രം അത് ഒരു ഒതുങ്ങി അങ്ങനെ അവർ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടത് മാറുകയും ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം, പിതാക്കന്മാർ അനുശാസിക്കുന്ന പ്രകാരം തലേ ദിവസം 9:00 നമസ്കാരത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് 3:00 ശേഷം ദേഹശുദ്ധി വരുത്തി പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ശുശ്രൂഷക്കാരനോ ചെമ്മാശനോ മറ്റു സ്ഥാനികളോ ചെയ്യണം. അതിനെ ഒരുക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യണം. അതിനുള്ള വിധികൾ അവർക്ക് മാത്രമുള്ളതാകിയാൽ ഇവിടെ പ്രതിപാദിക്കുന്നില്ല എന്നാണ് തിരുമേനി പുസ്തകത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന യാമപ്രാർത്ഥനകൾ നടത്തി അത് പൂർത്തീകരിച്ചിട്ട് വേണം ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ. തലേ ദിവസത്തെ യാമങ്ങൾ അറിയാമല്ലോ, 7 യാമങ്ങൾ: സന്ധ്യ, സുതാറ, രാത്രി, പ്രഭാതം, 3:00, 6:00, 9:00. അങ്ങനെയാണ് ഒരു സന്ധ്യയായി വിശ്വസമായ 1-ാം ദിവസം എന്ന് പറയുന്നത് പോലെ സന്ധ്യയോടുകൂടിയാണ് നമ്മുടെ ലിറ്റർജിക്കൽ ഡേ ആരംഭിക്കുന്നത്. വൈകുന്നേരം ഈവനിങ്ങിൽ, ഇന്നിപ്പം വൈകിട്ട് ഇന്ന് നമ്മൾ നടത്തിയത് ഇന്ന് സെക്യുലർ ഡേ അല്ല, റെഗുലർ ഡേ തേഴ്സ്ഡേ ആണെങ്കിലും ഫ്രൈഡേ ഈവനിങ് പ്രെയറാണ് നടത്തുന്നത്. വി സ്റ്റാർട്ട് അവർ ലിറ്റർജിക്കൽ ഡേ ഫ്രൈഡേ ടുഡേ വിത്ത് ഈവനിങ് പ്രെയർ, ദെൻ സുതാറ വി വിൽ ഡു മിഡ് നൈറ്റ് പ്രെയർ, മോർണിംഗ് പ്രെയർ, ദെൻ 3rd hour prayer, 6th hour prayer, 9th hour prayer. അത് ഒരു 3 മണിക്കൂർ ഇടവിട്ട് രാത്രി നമസ്കാരത്തിന് മാത്രം 6 മണിക്കൂർ, രാത്രി 9:00 കിടന്നു കഴിഞ്ഞാൽ ഉള്ളപ്പിനെ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് രാത്രി നമസ്കാരം നടത്തുക, വീണ്ടും 6 മണിക്ക് പ്രഭാത നമസ്കാരം. പ്രഭാതത്തിന് ശേഷമുള്ള 3rd hour എന്ന് പറയുന്നത് 3rd hour ഫ്രം സിക്സ് എ എം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 9 മണി, 6th hour prayer, ഉച്ച നമസ്കാരം എന്ന് പറയുന്നത് 6th hour from 6 AM എന്ന് പറഞ്ഞാൽ 12 മണി. 9th hour prayer എന്ന് പറഞ്ഞാൽ 9th hour from 6 AM എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 3 മണി. അത് കഴിഞ്ഞ് വീണ്ടും അന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോൾ അടുത്ത ദിവസത്തിന് സന്ധ്യാ നമസ്കാരം തുടങ്ങും. അങ്ങനെയാണ് സമയക്രമീകരണം. 9 മണി എന്നിവിടെ പറയുമ്പോൾ 9th hour എന്ന് പറഞ്ഞാൽ 9th hour from 6 AM, അപ്പോ ഉച്ച കഴിഞ്ഞ് 3 മണി. ആ സമയമാണ് 9 മണി നമസ്കാരം നടത്തിയതിന് ശേഷമാണ് അത് കുഴച്ചു വെക്കുകയും പിറ്റേ ദിവസം അടിച്ചു കാച്ചുകയൊക്കെ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിന്റെ വിശദീകരണമൊന്നും ഇവിടെ പറയുന്നില്ല. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുവാൻ കാരണം വിശുദ്ധ കുർബാനയുടെ ഒരുക്കം തുടങ്ങുന്ന സമയം അറിയുന്നതിന് വേണ്ടിയാ. അപ്പോ തലേ ദിവസത്തിന്റെ ശനിയാഴ്ചയോടെ 9 മണി നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന ആ സമയത്ത് ഒരുങ്ങണം. ശനിയാഴ്ച ഒരു 3 മണി കഴിയുമ്പോഴത്തേനു മുതൽ ശനിയാഴ്ച ഒരു ഇരട്ടി അങ്ങോട്ട് തുടങ്ങുന്നു. സന്ധ്യയിലേക്ക് കടന്നു വരുന്ന സമയം തന്നെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ്. ആ ഒരുക്കം സർവ്വവിശ്വാസികൾക്കും സ്ഥാനികൾക്കും ബാധകവുമാണ്. ഈ സമയക്രമം കാലത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സംവിധാനം അനുസരിച്ചാണ്. അപ്പൊ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു രീതി അനുസരിച്ചാണ്. ഇനി ചില പള്ളികളിലൊക്കെ വൈകിട്ടാ കുർബാന, അപ്പൊ അതുകൊണ്ടും കുഴപ്പമില്ല. അത് അവര് അതാത് പള്ളികളിലെ ക്രമീകരണം അനുസരിച്ചായിരിക്കും വിശുദ്ധ കുർബാനയുടെ ക്രമീകരണം. കുർബാന അനുഭവിക്കുവാനുള്ള ഉള്ളവരും സംബന്ധിക്കുവാനുള്ളവരും കാർമ്മികരും എപ്പോൾ മുതൽ ഒരുങ്ങണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുമല്ലോ. യാമപ്രാർത്ഥനകൾ ശ്രദ്ധയോടെ ചെയ്യുവാൻ ഏവരും ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മള് യാമപ്രാർത്ഥനകൾ ചെയ്യണം. അത് 7 നേരത്തെയും യാമപ്രാർത്ഥനകൾ നമ്മൾ നടത്തണം. 159th സങ്കീർത്തനം
എല്ലാരും
കേൾക്കാൻ വേണ്ടിയാ സാംസ് 119 വേഴ്സ് നമ്പർ
164.
അതാ കാര്യം, എത്ര പ്രാവശ്യം 7 പ്രാവശ്യം. അതാ 7 യാമപ്രാർത്ഥനകൾ കേട്ടോ. മുസ്ലിങ്ങൾക്ക് എത്ര നേരം ഉണ്ട് യാമപ്രാർത്ഥന? 5 യാമപ്രാർത്ഥന. ഓർത്തഡോക്സുകാർക്ക് എത്ര ഉണ്ട്? 7. മുസ്ലിങ്ങൾക്ക് എത്ര ഉണ്ട്? 5. അവൻ നിസ്കരിക്കും. ഓർത്തഡോക്സുകാരന് എത്ര ഉണ്ട്?
7.
7 ഉണ്ട്. അവൻ ഇപ്പോഴാ അറിയുന്ന 7 ഉണ്ടെന്ന് തന്നെ ഇപ്പോഴാ അറിയുന്നു. വായിച്ചേ, ഇനി 7 അങ്ങ് പിന്നെ നമസ്കരിച്ചില്ലേലും വായിക്കേ. 55th സങ്കീർത്തനം 17th വാക്യം വായിക്കേ. 55th സങ്കീർത്തനം 17.
ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കഴിഞ്ഞു അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും.
അപ്പൊ എപ്പോഴാ തുടങ്ങുന്നത്? എപ്പോഴാ
വൈകുന്നേരം?
ആ അതാ, സന്ധ്യക്ക് തുടങ്ങും. സന്ധ്യാമപ്രാർത്ഥനകള് സന്ധ്യക്കും കാലത്ത് ഉച്ചയ്ക്കും. ഇപ്പൊ നൊയമ്പി പ്രത്യേകിച്ച് ഇത് ചെയ്യണം. പണ്ട് വീടുകളിലൊക്കെ ഉച്ച നമസ്കാരം നടത്തുമായിരുന്നു. അപ്പൊ രാവിലെയും വൈകിട്ടുമായിട്ട്, സത്യത്തിൽ രാവിലെയും വൈകുന്നേരവുമായിട്ട് 2 യാമങ്ങളിലായിട്ട് നമുക്ക് നമസ്കരിച്ചാൽ മതി. ഈവനിങ് പ്രയർ നടത്തേണ്ടത് തലേ ദിവസത്തിന്റെ 9th hour prayer അന്നത്തെ ദിവസത്തിന്റെ സന്ധ്യാ നമസ്കാരവും സൂത്താറ നമസ്കാരവും. മോർണിംഗ് പ്രേയറിൽ നടത്തേണ്ടത് രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, 3rd മണി, 6th മണി. ഇങ്ങനെയാണ് 7 യാമങ്ങൾ നമസ്കരിക്കേണ്ടത്. എന്നാൽ ഉച്ച നമസ്കാരം കൂടെ നടത്താം. പ്രത്യേകിച്ച് നൊയമ്പിലൊക്കെ കുറച്ച് നേരം വേദവസ്തവം വായിച്ച് നമ്മുടെ അമ്മച്ചിമാരുടെ കാര്യം ഓർക്കുന്നില്ല നാട്ടില്. അപ്പൊ അവര് ഉച്ചവരെ ഫാസ്റ്റിംഗ് എടുത്ത് ഉച്ച നമസ്കാരം നടത്തി 40 കുമ്പടിയിൽ നടത്തി കുറിയ ലായിസ്വാൻ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അങ്ങനെയാണ് 40 കുമ്പടിയിൽ നടത്തിയിട്ടാണ് അവര് കഞ്ഞി കുടിക്കാനായിട്ട്. ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് കഞ്ഞി കുടിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പൊ ഇവിടെ അറ്റ്ലീസ്റ്റ് ഈ 3 നേരം യാമങ്ങളിലായിട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാ. ഇനി 3 കഴിഞ്ഞില്ലെങ്കിലും 2 എങ്കിലും നടത്ത് എന്ന് സഭ പഠിപ്പിക്കും. അതുകൊണ്ട് യാമ നമസ്കാരങ്ങള് വിശുദ്ധ കുർബാനയ്ക്കും ദൈനംദിനമായ കാര്യങ്ങളിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നോർപ്പിക്കും. ഇനിയും 5th ഇതിൽ പറയുന്നതായ കാര്യം, അപ്പോ വിഞ്ഞുകളുടെ ഒരുക്കമാണ് പറഞ്ഞത്. 9 മണി മുതലേ അത് അതിനുവേണ്ടി ഒരുങ്ങണം.
വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അഞ്ചാമത് പറയുന്ന കാര്യം, വിശുദ്ധ കുർബാനയിൽ വി ആർ റിമെമ്പറിങ് എവരി വൺ ഇൻ ഹോളി കുർബാന. നമ്മളെല്ലാവരെയും, സർവരെയും, സർവത്തെയും, എവരി വൺ ആൻഡ് എവരിത്തിങ് എല്ലാവരെയും ഓർക്കുന്നു എന്നുള്ളതാണ്. രാത്രി പ്രാർത്ഥനയുടെ മൂന്നാം കൗമായിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രമേയൻസതറ ഉണ്ട്. അതിൽ പഴയ പുതിയ നിയമ പിതാക്കന്മാരെയും തലവന്മാരെയും ദൈവിക ഹിതാനുസാരികളായ എല്ലാവരെയും, കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ യഥാർത്ഥ വേല ചെയ്തിട്ടുള്ളവരെയും പീഡ അനുഭവിക്കുന്നവരെയും എല്ലാം ഓർക്കുന്നു. നിങ്ങളെ ഒരു കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം, ഈ പുരോഹിതന്മാരെ രഹസ്യമായി ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ എല്ലാവരെയും, പ്രത്യേകിച്ച് തുയോബോയിലൊക്കെ ആ പള്ളി സ്ഥാപിച്ചവര്, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, ദൈവത്തിന്റെ നാമം അവിടെ സ്ഥാപിക്കപ്പെടാൻ തക്കവണ്ണം അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവര്, അവരുടെയൊക്കെ പേര് ഫലകത്തിലൊന്നും എഴുതി വെച്ചില്ലെങ്കിലും അവിടെ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഓർക്കപ്പെടുന്നുണ്ട് കേട്ടോ. അത് ഇപ്പൊ ഫലകത്തെ എഴുതുന്ന ഒരു വലിയ കാര്യമായില്ലെങ്കിലും ഇത് ഇതെല്ലാവരെയും ഓർക്കുന്നുണ്ട്. അതിനുവേണ്ടി കണ്ണുനീരോടെ ജാഗരിച്ച് അല്പം ധനം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വ്യയം കൊണ്ടോ അല്ല താല്പര്യം കൊണ്ടോ ഒക്കെ, പ്രാർത്ഥന കൊണ്ടോ ഒക്കെ സഹായിച്ച എല്ലാവരെയും, സർവരെയും ഓർത്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഇത് രാത്രി നമസ്കാരം മുതല് അല്ലെങ്കിൽ സന്ധ്യ മുതലുള്ള എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് രാത്രി പ്രാർത്ഥനയുടെ മൂന്നാം കവമായാലും ഒക്കെ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. ഈ പഴയ നിയമം മുതലുള്ള സകല പിതാക്കന്മാരെയും ഓർത്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് കടക്കുന്നത്. മാതാവിനെയും സർവവിശുദ്ധന്മാരെയും ഓർക്കുന്നുണ്ട്. വിശുദ്ധരിൽ ശ്രേഷ്ഠരായതുകൊണ്ടാണ് മാതാവിനെ എപ്പോഴും പ്രത്യേകം ഓർക്കുന്നത്. കാരണം തമ്പുരാനെ പറ്റിയ അമ്മ പുത്രൻ തമ്പുരാനെ വഹിക്കുക വഴി രണ്ടാം സ്വർഗമായി തീർന്നവളാണ്. പള്ളിക്കൂതാശയ്ക്കായാലും പ്രദക്ഷിണ ഇറങ്ങുമ്പോഴായാലും എല്ലാ പ്രധാന കാര്യത്തിനും അമ്മ പ്രഥമ ഗണനീയാണ്. ആദ്യകാലങ്ങളിലെ പള്ളികളെല്ലാം തന്നെ മാതാവിന്റെ നാമത്തിലായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാവല്ലോ, മാർത്തോമാശ്ലീഹ വന്ന് സ്ഥാപിച്ച എല്ലാ ദൈവാലയങ്ങളും മർത്തമറിയം പള്ളികളാണ്. സെന്റ് മേരി എന്നുള്ള പേര് ഇംഗ്ലീഷ് വന്നേ പിന്നെയാ സെന്റ് മേരി ആയത്. അതിനു മുമ്പത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേരെന്താ, മർത്തമറിയം. മർത്തമറിയം ദൈവാലയങ്ങളായിരുന്നു. മാതാവിന്റെ നാമത്തിലാണ് എല്ലാ പള്ളികളും കൂടുതലും തന്നെ. അപ്പൊ മുൻപറഞ്ഞ എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട്, അവരുടെ മധ്യസ്ഥതയെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ പറയാം. ശിക്ഷകളിൽ നിന്നും കോപകൊടികളിൽ നിന്നും രക്ഷിക്കണമേ, നിരപ്പിലും സമാധാനത്തിലും ശാന്തമായി നയിക്കണമേ. നമ്മൾ അതിനുവേണ്ടി വിധേയപ്പെടുക. രോഗികളെ, ഞെരുക്കം അനുഭവിക്കുന്നവരെല്ലാവരെയും, വാങ്ങിപ്പോയവരെയും ദൈവദൂതരും ഭാവി ഓർക്കുന്നു. ആരെയാ ഓർക്കുന്നത്? നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കാറുണ്ടല്ലേ, നമ്മൾ വായിച്ച് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഭാഗം ഒന്നിട്ടൊന്ന് വായിച്ചു. എബ്രായർ 12:1 പറയുന്നു, ആരെയാ ഓർക്കുന്നതാണ്? നമ്മൾ വായിച്ചു, ഇതിന്റെ ഇൻട്രൊഡക്ഷനിലും വായിച്ചു, എന്നാലും ഒന്നിടെ വായിച്ചു.
ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്
മതി. നമുക്ക് സാക്ഷികളുടെ ഒരു ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാ പറയുന്നത്, സാക്ഷികളുടെ വലിയ സമൂഹം ആരാണെന്ന് എക്സ്പ്ലനേഷൻ വേഴ്സ് നമ്പർ 21 പറയുന്ന വായിച്ച്, ആരാ ഈ സാക്ഷികളുടെ സമൂഹം? 21 വാക്യം.
ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്ക
വന്നു.
പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും.
അനേകായിരം ദൂതന്മാരുടെ സർവസംഘമുണ്ട്.
സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ.
സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയുണ്ട്. പിന്നെ
എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും ശിഷ്യന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും.
നീതിമാന്മാരുടെ ആത്മാക്കൾ, സിദ്ധന്മാരായ, അത് നമ്മൾ പാട്ട് പാടുമല്ലോ, നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വെടിഞ്ഞ വീരന്മാർ അല്ലേ, അവരെ നമ്മൾ ഓർത്തോണ്ടാ. ബാക്കി വായിച്ചേ.
പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന
അടുക്കള എത്ര നിങ്ങൾ വന്നിരിക്കും മതി. പുണ്യാഹ രക്തം, പുണ്യാഹം എന്ന് പറഞ്ഞ പുണ്യാഹം എന്ന് പറഞ്ഞ തളിപ്പാണെന്നറിയാം. രക്തം തളിച്ചു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, യേശുവിന്റെ രക്തം, രക്തത്തെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു. അപ്പോ സർവരെയും സർവത്തെ ഓർത്തുകൊണ്ടാണ്, ദൈവദരുമ്പാകെ ഓർത്തുകൊണ്ടാണ്, സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം വലിയ ഒരു ഒരുക്കമാണ് വിശുദ്ധ കുർബാനയ്ക്ക് നാം നടത്തുന്നത്. സ്വർഗത്തിലേക്ക് നാം ഉയർന്നു പൊങ്ങണമെങ്കിൽ ഇവയെല്ലാം പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ഇവ തിരുമേനി ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വിദേശങ്ങളിലേക്ക് പോകുന്നവർ പ്ലെയിൻ കയറാൻ ആ സമയത്ത് ചെന്നാൽ പോരല്ലോ,
ഓടി ചെന്നാ കയറാൻ പറ്റുമോ? ഇല്ല. ഈ അതിനു മുമ്പ് ഒത്തിരിയേറെ നടപടിക്രമങ്ങൾ ഉണ്ട്, അവ നിവർത്തിക്കപ്പെടുവാൻ നാം ബാധ്യസ്ഥരാണ് അല്ലെ. നമ്മുടെ നാട്ടിൽ പോവുകയും വരികയും ചെയ്യുന്നവരായതുകൊണ്ട് അറിയാമല്ലോ. കൃത്യം അങ്ങോട്ട് ഓടിച്ചെന്ന ടിക്കറ്റ് പോലും എടുക്കാതെ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യാതെ, കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യാതെ, സെക്യൂരിറ്റി ചെക്കിങ് കഴിയാതൊന്നും പറ്റുകയില്ല. സമയത്ത് ഓടിച്ചെന്ന് ലൈൻ ബസ്സിന് കൈ കാണിക്കുന്ന പോലെയല്ല ഇത്, അത് മറക്കുകയും വേണ്ട. പണ്ടേ ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചല്ല, എന്നാലും ഒരു കഥ ഇങ്ങനെ ഓർത്തുപോയി. പണ്ട് ഈ ട്രെയിനിലേ കയറാനായിട്ട് ഓടിച്ചെല്ലുമ്പം ചില ട്രെയിനുകളുടെ ഏറ്റവും പുറകിൽ LV എന്ന് എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാവോ, ഏറ്റവും അവസാനത്തെ ബോഗിയുടെ ഏറ്റവും പുറകിൽ LV എന്ന് എഴുതിയിരിക്കും. എന്താ അതിന്റെ ഫുൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചിലരെങ്കിലും, എന്താ അതിന്റെ ഫുൾ ഫോം എന്ന് അറിയാവോ? ഇല്ല. ലാസ്റ്റ് വെഹിക്കിൾ എന്നാ, ലാസ്റ്റ് വെഹിക്കിൾ LV. അപ്പൊ ഒരു ഈ വലിയ വിവരം ഇല്ലാത്ത ഒരാൾ ഓടിച്ചെന്നു, ട്രെയിനെ കയറാനായിട്ട് ഓടിച്ചെന്നപ്പോ സംഭവം ട്രെയിൻ അങ്ങ് വിട്ടുപോയി. പുള്ളി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഓടി പിടിച്ചു എന്നപ്പോ ട്രെയിൻ അങ്ങ് പോയി. അപ്പൊ LV എന്ന പുള്ളി എഴുതിയത് അവിടെ എഴുതിയിരുന്നത് പുള്ളി വായിച്ച എന്നാന്നറിയാവോ? LV ലേശം വൈകിപ്പോയെന്ന്. ലേശം LV വൈകിപ്പോയി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ലേശവും വൈകാതെ വേണം. ഇതല്ലേ പ്ലെയിനെ കയറി പൊങ്ങുന്ന പോലെ ഉയർന്ന് പൊങ്ങുക മുകളിലോട്ടെ. അപ്പൊ പ്ലെയിനിൽ തന്നെയുള്ള ഭൂമിയിലുള്ള യാത്രകൾ ഇതൊക്കെ നടക്കും. പക്ഷെ തിരുമേനി വളരെ മനോഹരമായ ഒരു ഉപമയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഉയർന്നു പൊങ്ങണം, സ്വർഗത്തിലേക്ക് ഉയരണം. അപ്പൊ ഫ്ലൈറ്റാ നമുക്ക് വേണ്ടിയത്. ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറേയേറെ നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കണം എന്നുള്ളത്. ഇനി അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് വിശുദ്ധ കുർബാനയിലേക്ക് കടക്കുകയാണ്. തിരുമേനിയുടെ ഈ പുസ്തകം നമ്മളൊന്നും പഠിച്ചതിന് ശേഷം കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ അവസാനം ഈ ഭാഗങ്ങളൊന്ന് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ പരസ്യമായ വിശുദ്ധ കുർബാനയിലേക്ക് കടക്കും. പ്രധാനമായും 2 ഭാഗങ്ങളാണ് പരസ്യമായ വിശുദ്ധ കുർബാനയിലുള്ളത്. സ്നാനാർത്ഥികളുടെ ആരാധനയും വിശ്വാസികളുടെ ആരാധനയും. സ്നാനാർത്ഥികളുടെ ആരാധന, സ്ഥാനാർത്ഥികളല്ല, സ്നാനാർത്ഥികൾ, കാറ്റക്യൂമൻ, അവരുടെ ആരാധന എന്ന് പറയുന്നത് വിശ്വാസ പഠിതാക്കളെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, കാറ്റക്യൂമൻസ് ഹു ഇസ് അണ്ടർ ഇൻസ്ട്രക്ഷൻ ബിഫോർ ബാപ്റ്റിസം. അവരെ പ്രധാനമായിട്ടും നീലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിട്ടുണ്ട്. കാറ്റക്യൂമൻസിന് ലേണേഴ്സ് പഠിക്കുന്നവര്, നീലേഴ്സ് മുട്ടുകുത്തി നിൽക്കുന്നവര്, ദെൻ ബാപ്റ്റിസം സ്വീകരിക്കാനായിട്ട് പോകുന്നവർ, അങ്ങനെ 2-3 ഗണത്തിൽ ആൾക്കാരുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ലേണേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെ വർഷങ്ങളോളം വിശ്വാസം പഠിപ്പിക്കും. നീലേഴ്സ് എന്ന് പറഞ്ഞ പിന്നെ മുട്ടുകുത്തി നിൽക്കുകയാണ്, അവരത് മമദീസ സ്വീകരിക്കാണ്ടൊക്കെ വന്നു. പിന്നെ അവര് മമദീസ സ്വീകരിക്കാനായിട്ട് കുറച്ചുകൂടി അടുത്ത് വരുന്നു. അങ്ങനെ 2-3 ഗണങ്ങൾ ഈ കാറ്റക്യൂമനിലുണ്ട്. അപ്പോ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും വിശദീകരിച്ച് സമയം കളയുന്നില്ല. അവർക്ക് വേണ്ടിയുള്ളതാണ് വിശ്വാസ പ്രമാണം വരെയുള്ള സമയം. അതുകൊണ്ട് ശുശ്രൂഷക്കാരൻ, ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ശുശ്രൂഷക്കാരൻ പടിഞ്ഞാറ് വശത്തേക്ക് ധൂപക്കുറ്റിയുമായിട്ട് വരുന്നത് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ട്. വിശ്വാസ പ്രമാണം വരെ ഉള്ള ഭാഗം കാറ്റക്യൂമൻ വിശ്വാസ പഠിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇനി നിങ്ങൾ പുറത്തു പോകണം. ഇനിയുള്ള ഭാഗം, അതായത് പുരോഹിതൻ ദർഗായിലേക്ക് കയറി യാചിക്കേണ്ട സമയം ഇതാ കഴിഞ്ഞിട്ട് അനഫോറായിലേക്ക് കടക്കുന്ന, ദർഗായിലേക്ക് കയറി നിന്ന് ചൊല്ലുന്ന ഭാഗം മുതൽ മാമോദീസായാകുന്ന ശുഭ്ര വസ്ത്രം ധരിച്ച് അതിനുതകും വിധം ജീവിക്കുന്ന വിശുദ്ധരുടെ സംഘത്തിനാണ്. ആദ്യമേ നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങൾ: 1 വിശ്വാസം, 2 ജീവൻ. യോഹന്നാന്റെ സുവിശേഷം പോലെ തന്നെയാണ് വിശുദ്ധ കുർബാന. വിശ്വാസം ഉണ്ടാകേണ്ട, വിശ്വാസം കേൾവിയാലാ ഉണ്ടാകുന്നത്. ആ കേൾവി പഠനം ആ കാര്യങ്ങളാണ് വിശ്വാസ പ്രമാണം വരെയുള്ള സംഭവം. അതിനുശേഷം ജീവൻ ഉണ്ടാകേണ്ടതിന്, അത് വിശുദ്ധർക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നുകൂടി എടുത്തു പറയട്ടെ, ആദിമസഭയിൽ വിശ്വാസികളെ എല്ലാം കരുതിയിരുന്നത് വിശുദ്ധരുടെ സംഘമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും അങ്ങനെയാകണം എന്നർത്ഥം. നാം എല്ലാവരും വിശുദ്ധരാ. അതുകൊണ്ട് ആ പൗലോസ് ശ്ലീഹായുടെ ഏത് ലേഖനം എടുത്താലും ആ സ്ഥലത്തുള്ള വിശുദ്ധർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. വിശുദ്ധരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. ഇന്ന സ്ഥലത്തെ വിശുദ്ധൻ, ഇന്ന സ്ഥലത്തെ വിശുദ്ധൻ, വിശുദ്ധരെ, റോമായിലെ വിശുദ്ധൻ, കൊരിന്തിയിലെ വിശുദ്ധരെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഞാൻ അതിന്റെ ഒരു വൈരുദ്ധ്യം പറഞ്ഞുതരാം. ഞാനിപ്പോ ഡിട്രോയിറ്റിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുക, ഡിട്രോയിറ്റിലെ വിശുദ്ധൻ കാലിഫോർണിയയിലെ വിശുദ്ധനെ അഭിസംബോധന ചെയ്യുന്നു, വന്ദനം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നവനും ചിരിക്കും, ഈ കേൾക്കുന്ന അമേരിക്കക്കാർ മുഴുവൻ ചിരിക്കും. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിക്കാൻ. എന്തുകൊണ്ടാ നമുക്ക് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി? ഈ പറയുന്നവനും ഇല്ല, കേൾക്കുന്നവനും ഇല്ലാതായിപ്പോ. നമ്മുടെ വിശുദ്ധി തിരിച്ചുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതായ കാര്യമാണ്. അപ്പോൾ നാം എല്ലാവരും അങ്ങനെയാകണം എന്നർത്ഥം. അതാണ് പരസ്യമായ വിശുദ്ധ കുർബാനയുടെ രണ്ട് ഭാഗങ്ങൾ, കാറ്റക്യൂമിന് വേണ്ടിയുള്ളതും പിന്നീട് ഫെയ്ത്ത്ഫുള്ളിന് വേണ്ടിയുള്ളതും, ബിലീവേഴ്സിന് വേണ്ടിയുള്ളതും. അവരെ സെയിൻസ് എന്നാ പറയുന്നത്, വിശുദ്ധരെന്നാ പറയുന്നത്. ഈ പരസ്യമായ ആരാധനയെ പറ്റി പറയുന്നു അടുത്ത ഹെഡിങ്. അങ്ങനെയാണ് പരസ്യ ആരാധന, പബ്ലിക് സർവീസ് ഓഫ് ഹോളി കുർബാന. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രതിനിധികളിൽ ശ്രേഷ്ഠരാണ് തമ്പുരാനെ പറ്റിയ അമ്മയും വിശുദ്ധ സ്നാപക യോഹന്നാനും. ഒരാൾ ദൈവമുമ്പാകെ തന്നെ തന്നെ സമർപ്പിച്ചവളാണ്, തന്റെ കുഞ്ഞു മനസ്സിനെ വിശാലപ്പെടുത്തി ദൈവീക പദ്ധതിക്ക് തക്കവണ്ണം ആക്കി തീർത്തവളാണ്. ദൈവീക കൽപ്പന അതേപടി പാലിച്ചവളും, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്വർഗമായി തീർന്നവളും. പരിശുദ്ധ അമ്മയെ നമ്മൾ ഓർക്കുന്നുണ്ട് എല്ലാ വിശുദ്ധ കുർബാനയിലും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ രണ്ടുപേരുമാണ് ഈ രക്ഷാകര പദ്ധതിയിലെ ചരിത്രത്തിലെ അവിഭാജ്യമായ ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മള് നിന്മാതാവ് വിശുദ്ധ, നമ്മള് നിന്നെ പ്രസവിച്ച മറിയമോ നിനക്ക് മാമോദീസ നൽകിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുക. അത് നമ്മള് കഷാനുഭാഴ്ച കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലത്തില്ലെങ്കിൽ പോലും നമ്മള് പ്രസവ വ്യാഴ്ചയും മറിയപ്പന്റെ ശനിയാഴ്ചയും ചൊല്ലുന്ന വിശുദ്ധ കുർബാനയിലും ഈ കാര്യ പേരുകൾ പറഞ്ഞു തന്നെയാണ്. കാരണം രക്ഷാകര ചരിത്രത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുക സാധ്യമാണ്. അതൊരു ഒരു യുണീക്ക് ആയിട്ട് സ്ഥാനം വഹിക്കുന്നവരെ രണ്ടുപേരും. അതുകൊണ്ട് ദൈവീക കൽപ്പന സ്വീകരിച്ചതാണ് പരിശുദ്ധയമ്മ. ഇനിയും യോഹന്നാൻ സ്നാപകനെ പറ്റി പറയാൻ, തന്റെ പിന്നാലെ വരുന്നവനെ ചൂണ്ടിക്കാണിക്കാൻ ആണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. അത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആരംഭിക്കുകയും ചെയ്തു. അവിടുത്തെ തുള്ളിച്ചാട്ടം കണ്ടിട്ടാണ് വൃദ്ധയായ മാതാവിന് തന്റെ ചാർച്ചക്കാരിയുടെ മഹിമ ശരിക്കും മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസ് 3:4 എന്ന് വായിക്കാവോ യോഹന്നാനെ പറ്റിയുള്ള ഒരു ഒരു വാക്ക്. ലൂക്കോസ് 3:4.
ലൂക്കോസ്
3:4 വാക്യം.
എന്റെ ലൈൻ ഇടയ്ക്കിടയ്ക്ക് അവർ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, എന്നെ കേൾക്കാതെ വരുവാണെങ്കിൽ ഒന്ന് ഉറക്കെ ഒന്ന് പറയണേ. 3:4 വാക്യം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിലെ കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നു താഴും, വളഞ്ഞത് ചൊവ്വായും ദുഃഖടമായത് നിരന്ന് വഴിയായും തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും.
അതാ യോഹന്നാന്റെ വാക്കുകളാണ്, യോഹന്നാന്റെ വാക്കുകളാണ് ഇത്. യോഹന്നാൻ കർത്താവിന് വഴിയൊരുക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് യോഹന്നാൻ ചെയ്തത്. നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് ഇന്നർ മീനിങ് അറിയാമല്ലോ അല്ലെ? അതൊരു ഒരു ഒരു വലിയ കാര്യമാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കി. ഇതിനു വേണ്ടിയാ യോഹന്നാൻ വന്നത്, യോഹന്നാൻ സ്നാപകൻ വന്നത് കർത്താവിന്റെ വഴി ഒരുക്കാനായിട്ട്. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും എന്ന് പറഞ്ഞാലേ, ഇതൊരു ഒരു ഒരു വലിയ സോഷ്യലായിട്ടുള്ള ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, എല്ലാ താഴ്വര നികന്നു വരുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് കുഴിയിലേക്ക് പോയിരിക്കുന്നവരാണെങ്കിൽ, നമ്മളെ സമ്പത്തില്ലാത്തവരാണെങ്കിൽ, നമ്മൾ താഴ്ചയുടെ അനുഭവത്തിലുള്ളവരാണെങ്കിൽ, ആ താഴ്വരയൊക്കെ നികന്നു വരുമെന്ന. എല്ലാ മലയും കുന്നും താഴുമെന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഈ നികളവും അഹങ്കാരം ഉണ്ടല്ലോ മലയും കുന്നും, അതായി പൊങ്ങി പൊങ്ങി നടക്കുന്നേ. സ്വന്തം കാലം നടക്കുന്ന പരിപാടി ഇല്ലേ? അമേരിക്കയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആരെയും അറിയാൻ മേലാത്ത
ചിലരുടെ കാര്യമുള്ളൂ കേട്ടോ, എല്ലാവരും ഇല്ല. അല്ലെ, നാട്ടിലാണേലും നാട്ടിൽ ചെന്നാൽ അതിനേക്കാളും എവിടെയാണെങ്കിലും. അപ്പൊ നമ്മൾ നിഗളം, അഹങ്കാരം, നമുക്ക് ആരെയും കൂസേണ്ട കാര്യമില്ല, സെക്യൂരിറ്റി ഫീലിംഗ് കൂടുതലാണ്. അപ്പൊ ആ നിഗളം അഹങ്കാരവും അതെല്ലാം താഴ്ന്നു വരും, താഴെ കൊണ്ടുവരും. യേശുക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ ഉള്ള വലിയ മാറ്റം ഇത് താഴ്വര നികന്നു വരും. എല്ലാ മലയും കുന്നും താഴുമെന്ന് പറയുമ്പം അവിടെ കർത്താവിന്റെ പാത എന്ന് പറയുമ്പോൾ ഇത് ജിയോഗ്രഫിക്കലായിട്ടുള്ള കാര്യമല്ല, ഇത് നമ്മുടെ ആത്മാവിൽ ഉണ്ടാകേണ്ടതായ കാര്യമാണ്. വളഞ്ഞത് ചൊവ്വാകും എന്ന് പറഞ്ഞാൽ ചിലതുണ്ട് വളഞ്ഞ വളഞ്ഞ വഴിയേ ചിന്തിക്കുള്ളൂ, വളഞ്ഞേ ചിന്തിക്കുള്ളൂ, എപ്പോഴും വളഞ്ഞതായിരിക്കും. ആ വളഞ്ഞതൊക്കെ ചൊവ്വാകും. ദുർഘടമായത് എന്ന് പറഞ്ഞാൽ ചില വഴിയേ പോകാൻ പറ്റത്തില്ല, ചിലരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ല, ദുർഘടമാണ്. അതിനകത്ത് ഭയങ്കര ദുർഘടമായ വഴികളാണ്. ആ വഴികളൊക്കെ നിരന്ന വഴിയായി തീരും. സകല ജഡവും, അപ്പൊ ഇവിടെ വളരെ കൃത്യമായ ഓരോ ജഡത്തെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. ഓരോ ജഡങ്ങളും, ഞാനും നിങ്ങളും അടങ്ങുന്ന ജഡം, ആ ജഡങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം, ദൈവത്തിന്റെ രക്ഷയെ കാണും. ഇതാ യോഹന്നാൻ പറഞ്ഞത്. അങ്ങനെ യോഹന്നാൻ ഒരു വലിയ മാറ്റം ജനത്തിന്റെ മനസ്സിലുണ്ടാക്കി. ഇത് കഴിഞ്ഞപ്പോഴത്തേനെ ജനം അവിടെ നിന്ന് വൃക്ഷങ്ങളുടെ സർപ്പസന്തതികളെ വിളിക്കുന്നു, വൃക്ഷങ്ങളുടെ ചുവടിനും കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളായി. അപ്പോഴാണ് 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരോഹനോട് ചോദിച്ചു. അപ്പൊ മനസാന്തരം ഉണ്ടായെന്ന അർത്ഥം, അതിന്റെ അർത്ഥം ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക, അതാണ് മനസാന്തരം. അതിലേക്ക് യോഹന്നാൻ അവരെ കൊണ്ടുവന്നു. അതാണ് യോഹന്നാന്റെ പ്രത്യേകത. അപ്പോൾ ഉദരം മുതൽക്ക് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്റെ എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം ഇവിടെ നിന്നുണ്ടായി എന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് യോഹന്നാൻ സ്നാപകൻ നടത്തിയ ആ പ്രസംഗത്തിന്റെ പ്രതിഫലനമായിട്ടാണ് എലിസബാ ചോദിക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ അമ്മയുടെ ഉദരം മുതൽക്കേ പ്രസംഗം ആരംഭിച്ചു എന്ന ബഹുമതി വിശുദ്ധ സ്നാപകനാണ്. ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് തന്റെ അമ്മയെ സമീപിക്കുന്നവരെ കുറിച്ച് അറിയുവാൻ കഴിയുന്നു എന്ന് ഇന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. ഇന്നലെ ഞാനൊരു നിങ്ങളൊക്കെ കേട്ടു കാണുമല്ലോ, ഒരു വീഡിയോ, ഒരു ഒരു ഓഡിയോ, ഒരു ഓഡിയോ കേട്ടു. അതിനകത്ത് വളരെ മനോഹരമായിട്ടൊരു മനുഷ്യൻ ഈ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിശദീകരണം നടത്തുകയാണ്. അതിനകത്ത് പറയുന്നു, കുഞ്ഞ് പിറന്നു കഴിയുമ്പോൾ മാത്രമേ അവന്റെ ചുണ്ടുകൊണ്ട് എന്തെങ്കിലും കഴിക്കുവാനോ നാക്കുകൊണ്ട് രുചിക്കുവാനോ കണ്ണുകൊണ്ട് കാണുവാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. പക്ഷേ അവൻ ഉദരത്തിലായിരിക്കുമ്പം തന്നെ അവന്റെ തുറന്നിരിക്കുന്ന ഒരു ഇന്ദ്രിയമുണ്ട്. അതേതാണെന്നറിയാമോ? അവന്റെ കേൾവിയാണ്, അവന്റെ കേൾവി, അവന്റെ കേൾവി. അതുകൊണ്ടാ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ പാട്ട് കേൾക്കണം, പാട്ട് കുഞ്ഞിനെ പാട്ട് കേൾപ്പിക്കണം, വേദപുസ്തകം വായിച്ച് കേൾപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. കേൾവി കണ്ണ് കൊച്ചു പുറത്ത് വന്നിട്ടേ കാണുകയുള്ളൂ, രുചി കൊച്ച് പുറത്ത് വന്നിട്ടേ രുചിക്കുള്ളൂ, പക്ഷെ കേൾവി ഉദരത്തിൽ വെച്ച് തന്നെ തുടങ്ങും. മനസ്സിലായോ? അപ്പൊ അമ്മയുടെ ഉദരം മുതൽക്കേ ഈ കേൾവിയും അത് ആ ഒരു 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 കമ്മ്യൂണിക്കേഷനും ആരംഭിക്കും. അത് തല ഛേദിക്കും വരെ മറുപടിയായിട്ട് യോഹന്നാൻ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തെയാണ് പഴയ നിയമത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ഈ അമ്മയും യോഹന്നാനും രണ്ടുപേരും പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും കണ്ണികളാണ്. അതുകൊണ്ട് അത് മറ്റൊരു പ്രധാന ആശയത്തിലേക്കാണ് വരുന്നത്. അമ്മ പുതിയ നിയമത്തിന്റെ തുടക്കം, യേശുക്രിസ്തുവിലേക്കുള്ള ആ കണ്ണി പഴയ നിയമത്തിൽ യോഹന്നാനിൽ വന്ന് അവസാനിക്കുന്നു. അപ്പോ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രതിനിധികളായിട്ടാണ് നമ്മൾ കാണും. തമ്പുരാനെ പറ്റി അമ്മ പുതിയ നിയമസഭയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇവർ രണ്ടുപേരുടെയും പേരുകളെ പറയുന്നുള്ളൂ എങ്കിലും രാത്രി പ്രാർത്ഥനയിലെ പ്രമ്യോനിഷത്രായിൽ എല്ലാ വിശുദ്ധ സംഘങ്ങളുടെയും പ്രാതിനിധ്യം ആരാധനയിൽ ഉറപ്പാക്കുന്നു. അവർ അവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. ഇവരെ രണ്ടുപേരെയും സ്മരിച്ചുകൊണ്ട് നിന്മാതാവ് വിശുദ്ധന്മാരെന്ന മാനീസ ചൊല്ലി ത്രോണോസിന് ചുറ്റും മുത്തി വണങ്ങി ജനത്തെ വീശുന്നു. ത്രോണോസ പ്രഥമവും പ്രധാനവുമായി കർത്താവിന്റെ കബറായും പുൽക്കൂടായും കർത്താവിന്റെ സിംഹാസനമായും വിശ്വസിച്ചാണ് വീശി മുത്തുന്നത്. അപ്പൊ ധൂവം വീശുന്നത്, ഈ ത്രോണോസ് എന്ന് പറയുന്നതിന് മൂന്ന് റെപ്രസെന്റേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ത്രോൺ, സിംഹാസനമാണ്, കർത്താവിന്റെ സിംഹാസനമാണ്. രണ്ട് മെയിൻ ചോൾ, പുൽക്കൂടാണ്. തേർഡ് വൺ ഈസ് കർത്താവിന്റെ ഖബറാണ്. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ, സിംഹാസനമാണ്, പുൽക്കൂടാണ്, കർത്താവിന്റെ ഖബറാണ്, അത് സമയാസമയങ്ങളിൽ അത് അനുസ്മരിച്ചുകൊണ്ടാണ് നിന്മാതാവ് വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് ത്രോണോസിന് ചുറ്റും കറങ്ങുമ്പം കർത്താവിന്റെ ജനനത്തെ ഓർക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ രണ്ടാമത്തെ വരവിന്റെ പ്രത്യാശ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ത്രോണോസിനെ അങ്ങനെ മൂന്ന് രീതിയിൽ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. കർത്താവിന്റെ സിംഹാസനമാണ്, പുൽക്കൂടാണ്, കബറാണ്, എല്ലാം ഓർക്കുന്നുണ്ട്. ഇനി അടുത്തത് ത്രൈസാഗിയോ, ത്രൈശുദ്ധ കീർത്തനം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥനയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥന. ദൈവമേ നീ പരിശുദ്ധൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്, നീ പരിശുദ്ധനാകുന്നു എന്നുള്ള വാക്ക്. പഴയ ആൾക്കാര് ദിതിമസ്ബാവായ പോലെയൊക്കെ ഉള്ള ഒരു ശുദ്ധമുള്ളവനാകുന്നു എന്നുള്ളതും ചൊല്ലുന്നുണ്ട്. എന്നാൽ പരിശുദ്ധനാകുന്നു എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം. അവരെ അങ്ങനെ തിരുത്തി പറയാനൊന്നും ഞാൻ ആളല്ല, പക്ഷെ പരിശുദ്ധൻ എന്നുള്ളതിന് കുറച്ചുകൂടി ഒരു അർത്ഥവ്യാപ്തി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനി അതല്ല ശുദ്ധമുള്ളവനാകുന്നു എന്നുള്ളതാണെങ്കിൽ അങ്ങനെ, പക്ഷെ കഴിവതും പരിശുദ്ധൻ എന്ന് തന്നെ ചൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുക. ഈ പ്രാർത്ഥന യൗസേപ്പും നിക്കോദിമോസും കർത്താവിനെ കബറടക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ ആയിരം ആയിരമായ മാലാഖമാർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് ആർപ്പോടെ അട്ടഹസിച്ച് സ്തുതിച്ചപ്പോൾ മണ്മയരായ യൗസേപ്പും നിക്കോദിമോസും ചൊല്ലിയതാണ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയാമല്ലോ, ട്രൈസാഗിയോന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതാണ്. കബറടക്കുന്ന സമയത്ത് മാലാഖമാര് ചൊല്ലി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു എന്ന്. അപ്പോൾ ജോസഫ് നിക്കോദിമോസും ചേർന്ന് ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയും. ഇത് സഭയുടെ പാരമ്പര്യമാണ്. ഈ ആരാധന മാലാഖമാരോടൊപ്പമാണ് നാം ചൊല്ലുന്നത്. ഇതും മനസ്സിൽ കുറിച്ചിടേണ്ട സംഗതിയാണ്. പിന്നീട് ഇവിടെ വിശദീകരിക്കുന്ന കാര്യം വേദവായനകളെ കുറിച്ചുള്ളതാണ്. വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശുശ്രൂഷ ആരംഭത്തിന് മുമ്പ് പഴയ നിയമത്തിൽ നിന്നുള്ള വേദവായനകളുണ്ട്. പ്രധാനമായിട്ടും മൂന്നാല് വേദവായനകളുണ്ട്, ഞാൻ അതൊന്ന് പരാമർശിക്കാം. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപേ ഹോളി പ്ലേസിൽ നിന്നുകൊണ്ട് പ്രഭാ നമസ്കാരം നടത്തുന്ന മേശയുടെ അവിടെ നിന്നുകൊണ്ട് പഴയ നിയമം വായിക്കും. എന്തുകൊണ്ടാണെന്നറിയാം, പഴയ നിയമം വായിച്ച് അവിടെ പഴയ നിയമ വായനയോടുകൂടി അവിടുത്തെ കാര്യങ്ങൾ അവസാനിച്ചു. പിന്നെ ഹോളി ഓഫ് ഹോളീസിലേക്ക്, വിശുദ്ധ മദ്ബഹയിലേക്ക് അടക്കുകയാണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, ഈ ഹോളി പ്ലേസിൽ വെച്ച് അതൊന്നുകൂടെ ഒന്ന് വായിച്ചോ, നമുക്കത് അങ്ങ് പറഞ്ഞങ്ങ് പോകും. ഒന്നുകൂടെ ഓർക്കുന്നില്ല, കുഴപ്പമില്ല, ഇതൊന്ന് പരീക്ഷയ്ക്ക് വരുന്നൊന്നുമല്ല, നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട. ഞാൻ മനസ്സിലാകാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന എന്നുള്ളതേ ഉള്ളൂ. എബ്രായ ലേഖനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ച്, എബ്രായർ 9:1 മുതൽ. അതായത് ഞാനിപ്പൊ പരാമർശിക്കാൻ പോകുന്ന വിഷയം ദൈവാലയത്തിന്റെ ഉള്ളിലുള്ള മൂന്ന് ഭാഗങ്ങൾ, പുറത്ത് നാടകശാലയുണ്ട്, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ. ഉള്ളിലുള്ള മൂന്ന് ഭാഗങ്ങളില് ഹോളി ഓഫ് ഹോളി പ്ലേസ്, ഹോളി പ്ലേസ്, പിന്നെ ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരം എന്നുള്ളത്, നെയ്വ് എന്നുള്ളത് വായിച്ചു. എബ്രായ ലേഖനം അതിന്റെ നടുവിലുള്ള ഹോളി പ്ലേസിനെ പറ്റി, പ്രഭാ നമസ്കാരം നടത്തുന്ന സ്ഥലത്തെ പറ്റി ഒന്ന് പരാമർശിക്കാനായിട്ട് പോവുക. എബ്രായ ലേഖനം 9-ാം അധ്യായം.
എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു.
നിയമത്തിനും ഞാൻ എന്നെ ഇടയ്ക്കൊന്ന് പറയാനും കൊണ്ട്, നമ്മൾക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം, കുട്ടിനിടയ്ക്ക് തേങ്ങാപ്പേരി ഇടുന്ന പോലെ. എന്നാൽ ആദ്യ നിയമത്തിനും ലൗകികമായിരിക്കുന്ന ചട്ടങ്ങളും വിധികളും ഉണ്ടായിരുന്നു എന്ന് അല്ലേ, പ്രമാണങ്ങളും ഉണ്ടായിരുന്നു എന്ന. അപ്പോ ആദ്യ നിയമത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ, ഇപ്പോഴത്തെ നിയമത്തിനും അതുണ്ടെന്നാണ്. അപ്പൊ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോഴേ ചില ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ട്. ആദ്യ നിയമത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രണ്ടാമത്തെ നിയമത്തിനും ഉണ്ടെന്ന് അതിനർത്ഥം കേട്ടോ. ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അപ്പം ഈ ചില ചട്ടങ്ങളും വിധികളും ഉണ്ട്. ആ ചട്ടങ്ങളും വിധികളും ഇല്ലാതെ ആരാധന എന്ന് പറയുന്ന യഥാർത്ഥ ആരാധനയല്ല. ചട്ടങ്ങളും വിധികളും ഉണ്ടാകണം. അങ്ങനെ ചട്ടവും വിധിയും ഒന്നും വേണ്ടാന്നും പറഞ്ഞ് നടന്നവരൊക്കെ ഇപ്പൊ ചട്ടവും വിധിയുമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യോശുവയുടെ പുസ്തകം വായിച്ച് ചട്ടവും വിധിയും ഉണ്ടോ നോക്കി. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 24-ാം അധ്യായം 25-ാം വാക്യം.
അവർക്ക് ശേഖരമിൽ വെച്ച ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു, അവർക്ക് ശേഖരമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു.
അപ്പൊ ചട്ടവും പ്രമാണവും ഉണ്ടോ? ഉണ്ട്. എപ്പോഴാ നിശ്ചയിച്ചെന്നറിയാവോ? ഇതിന് തൊട്ട് മുമ്പാ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ വീട്ടിൽ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ വാക്കി ബോർഡ്. പശ്ചാത്തലം അറിയാമല്ലോ. ഞാനും കാര്യം എന്താണെന്നറിയോ? ഈ ജനം മുഴുവൻ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുക, അവസാനം സഹി ഇട്ടിട്ട് യോജോ പറഞ്ഞു, നീയൊക്കെ ഇനി ആരുടെ പുറകെയിലും പോ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് കേട്ടപ്പോഴത്തേനും ജനം ഇളകി, മൂന്ന് പ്രാവശ്യം ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ യോശുവ പറഞ്ഞു. അങ്ങനെ ശേഖേമിൽ വെച്ച് ചെയ്ത എന്നാ ചെയ്തു? യോശുവ ജനവുമായിട്ടൊരു നിയമം ചെയ്തു, അവർക്ക് ശേഖേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. അതായത് മര്യാദയ്ക്ക് ആരാധനയ്ക്ക് വരുന്നവർക്ക് എന്നാ ഉണ്ട്? ആ ഉണ്ട്. എന്നാ ആദ്യ നിയമത്തിനും ഉണ്ടായിരുന്നു, ഇപ്പോഴത്തേതിനും ഉണ്ട്. ചട്ടവും ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. എന്തിനാ ചട്ടം എന്നുള്ളവർക്ക് ചോദിച്ചതിനുള്ള ഉത്തരവാണ് ഇത്. ഇനി അടുത്ത രണ്ടാം വാക്യം വായിക്കുക. എബ്രായലേഖനം 9-ാം അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു.
ആദ്യ ഭാഗത്തിന് ഹോളി പ്ലേസ്, ആദ്യ ഭാഗത്ത് അവിടെ നിന്ന് പഴയ നിയമം വായിക്കുന്ന ആ ഭാഗം, ഈ രണ്ട് ഹോളി പ്ലേസ്, ഒന്ന് ഹോളി പ്ലേസും ഹോളി ഓഫ് ഹോളീസ്, ഇതിനെ രണ്ടു ഞാൻ പറ്റിയ ഇവിടെ പരാമർശം. വിശുദ്ധ സ്ഥലം എന്നാ അതിന് പേര്, ഹോളി പ്ലേസ്. അവിടെ എന്നാക്കി ഉണ്ടായിരുന്നു? അവിടെ നിലവിളക്കുണ്ട്, മേശയുണ്ട്, കാഴ്ചയപ്പുണ്ട്, അതെല്ലാം ഉണ്ടായിരുന്നു. ഇനിയും മൂന്നാം വാക്യം.
രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു.
അതാ ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധം. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ, അപ്പോൾ നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാ. എന്നാലും ഇപ്പം ലേറ്റ് കമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. രണ്ടാം തിരശ്ശീല, ഇപ്പോഴത്തെ മദ്ബഹ എന്ന് പറയുന്നത് ഏത് തിരശ്ശീലയ്ക്ക് പിന്നില്ല? രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാം തിരശ്ശീല വേണമല്ലോ. ഒന്നാം തിരശ്ശീല എവിടെ ആയിരിക്കും? ആ വിശുദ്ധ സ്ഥലവും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും തമ്മിൽ വേർതിരിച്ചുള്ളതായിരുന്നു ഒന്നാം തിരശ്ശീല. രണ്ട് തിരശ്ശീലയുണ്ട്, വിശുദ്ധ സ്ഥലവും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും വേർതിരിച്ചുള്ളത് ഒന്നാം തിരശ്ശീല. രണ്ടാം തിരശ്ശീല വിശുദ്ധ സ്ഥലവും അവിശുദ്ധ സ്ഥലവും, മദ്ബഹായും നമസ്കാരം നടത്തുന്ന സ്ഥലവും തമ്മിലുള്ള കെസ്ത്രൂമ, കെസ്ത്രൂമ എന്ന് അതിന് പറയുന്നത്, ആ കെസ്ത്രൂമായും മദ്ബഹായും തമ്മിൽ വേർതിരിച്ചുള്ളത് രണ്ടാം തിരശ്ശീല. പുറപ്പാട് ദിവസം 40-ാം അധ്യായം തിരശ്ശീല തൂക്കിയ കാര്യമൊക്കെ വായിക്കുന്നത്, സമയമില്ലാത്തതുകൊണ്ട് പരാമർശിക്കുന്നില്ല. ഹോംവർക്കാ പുറപ്പാട് 40, വീട്ടിൽ ഇരുന്ന് വായിച്ചാൽ മതി. ഇപ്പൊ വായിക്കാനല്ല, ഇത് കേട്ട് കഴിഞ്ഞിട്ട്. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലാണ് അതിവിശുദ്ധം എന്ന കൂടാരം. അപ്പോൾ ഹോളി ഓഫ് ഹോളീസ്, മദ്ബഹ എന്ന് പറയുന്നത് രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. There was first curtain, ഒന്നാം തിരശ്ശീല ഉണ്ടായിരുന്നു. ഇനി ഓക്കെ, അങ്ങനെ തിരശ്ശീലയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? 4-ാം വാക്യം വായിച്ചേ.
അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊറിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്തിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസിന്റെ കെരൂപുകളും ഉണ്ടായിരുന്നു.
അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശമുണ്ട്, നല്ല സ്വർണ ധൂപക്കുറ്റി. മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകം, നിയമപ്പെട്ടകം ആർക്ക് ഓഫ് ദി കവനന്റ്, അതിനകത്ത് നിയമപ്പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളാ. മന്നായിട്ട് വെച്ച പൊൻപാത്രം, അഹ്റോന്റെ തളർത്ത വടി, നിയമത്തിന്റെ കൽപ്പലകളെ, അതിനു മീതെ മേഴ്സി സീറ്റ്, കൃപാസനത്തെ മൂടുന്ന തേജസിന്റെ കെരൂപുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഞാൻ പറഞ്ഞതല്ല, പൗലോസ് ലീഗ് അവിടെ പറഞ്ഞേക്കുന്ന, എനിക്കും സമയമില്ല. അപ്പൊ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തെ ഇതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അഥവാ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അതായത് മുൻപിലുള്ള ഹോളി പ്ലേസ്. നിങ്ങൾ ഇനി മനസ്സിലാക്കണം, യെരുശലേം ദേവാലയത്തിൽ ഈ ഹോളി പ്ലേസിലായിരുന്നു ആടിനെയും മാടിനെയും കന്നുകാലിയും എല്ലാം അർത്തുകൊണ്ടിരുന്നത്. നോട്ട് ഇൻ ദ ഹോളി ഓഫ് ഹോളീസ്, ബട്ട് ഇൻ ദ ഹോളി പ്ലേസ്. ഇപ്പൊ നമ്മൾ പഴയ നിയമം വായിക്കുന്നിടത്തായിരുന്നു ആടിനെയും മാടിനെയും കന്നുകാലികളെ ഒക്കെ അർത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ഹോളി പ്ലേസിലാണ്. എന്നാൽ ഈ സ്പ്രിങ്കിൾ ചെയ്യാനുള്ള ആണ്ടിലൊരിക്കൽ മാത്രം ധൂപം, അങ്ങനെയാണല്ലോ സക്കരിയാവിന് ആണ്ടിലൊരിക്കൽ ധൂപം കാട്ടാനായിട്ടുള്ള നറുക്ക് വീണ സമയത്ത് മഹാപുരോഹിതനകത്ത് ചെല്ലുന്നത്, ആണ്ടിലൊരിക്കൽ മാത്രമേ കയറുകയുള്ളൂ. ഈ സ്പ്രിങ്കിൾ ചെയ്യാനുള്ള ചില രക്തം മാത്രം എടുത്തുകൊണ്ട് പോകും, ബാക്കി അതിനകത്തേത് ധൂപക്കുറ്റിയും ധൂവാർപ്പണവും മാത്രമേ ഉള്ളൂ. ധൂവാർപ്പണവും
പിന്നെ ഈ രക്തം തളിപ്പും മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഹോളി വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ ഹോളി പ്ലേസിലായിരുന്നു ആടും മാടും കന്നുകാലി. അതായത് ഈ ഹോളി പ്ലേസും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും തമ്മിലൊരു വേർതിരിവുണ്ടായിരുന്നു ഒന്നാം തിരശ്ശീല. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് തിങ് യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചപ്പോ എന്നാ പറ്റി വായിച്ച് 27 മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 51 വാക്യം.
അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തെ തടിയോളം രണ്ടായി ചീറ്റിപ്പോയി. ഭൂമി കുഞ്ഞുങ്ങൾ
മതി മതി. അപ്പൊ തിരശ്ശീല കീറിപ്പോയി എന്ന് പറഞ്ഞാലേ ഇപ്പൊ പെന്തക്കോസ്തുകാർ പറയുന്ന ഒരു കാര്യമല്ലേ തിരശ്ശീല കീറി. പിന്നെ ഓർത്തഡോക്സുകാരൻ അതിനെ തിരശ്ശീല ഇട്ടോണ്ട് നടക്കുന്നതാണ്. തിരശ്ശീല കീറി, ഏത് തിരശ്ശീലയാ കീറിയേ? കുഞ്ഞാടിനെ അർപ്പിക്കുന്ന വിശുദ്ധ സ്ഥലവും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും തമ്മിലുള്ള തിരശ്ശീല കീറി എന്ന് പറഞ്ഞാൽ കാൽവരി കുരിശിൽ കുഞ്ഞാട് തന്റെ അവസാനത്തുള്ളി രക്തവും ഒഴുക്കി നമുക്ക് വേണ്ടി പ്രായശ്ചിത ബലിയായിട്ട് തീർന്നു. ഇനി മേലിൽ ഈ ഹോളി പ്ലേസിൽ ഒരു കുഞ്ഞാടിനെ അർപ്പിക്കേണ്ട കാര്യമില്ല. തിരശ്ശീല കീറി പോയി എന്ന് പറഞ്ഞാൽ ഒന്നാം തിരശ്ശീല കീറി. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തിരശ്ശീല സത്യത്തിൽ ഏത് തിരശ്ശീലയെ റെപ്രസെന്റ് ചെയ്യുന്ന? സെക്കൻഡ് കർട്ടനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. യെസ്, ഫസ്റ്റ് കർട്ടൻ ചീറ് ചെയ്തു, അത് കീറിപ്പോയി. അത് കാരണം ഇനി ഒരു രക്തബലി ആവശ്യമില്ല, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ജയം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കർട്ടൻ എന്ന് പറയുന്നത് രണ്ടാം തിരശ്ശീലയ്ക്ക് റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം മാത്രമാണ്. അതിനും പിന്നെയും പരിമിതികൾ ധാരാളമുണ്ട്. തിരശ്ശീല ഇടുമ്പം ദൈവാലയത്തിന്റെ വിശുദ്ധ മദ്ബഹായുടെ പകുതി മാത്രമേ മൂടാവൂ എന്ന് പറയുന്നു. അതിന്റെ കാരണം സ്വർഗവും ഭൂമിയും തമ്മിൽ യാതൊരു ഒന്ന് തന്നെയാണ് എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇല്ല, ഇനിയും പള്ളി പോയി തർക്കമൊന്നും ഉണ്ടാക്കരുത്, കിടക്കുന്ന അതുപോലെ കിടന്നോട്ടെ. ദയവ് ചെയ്ത് ഇനിയും പി സി ഓറേജം പറഞ്ഞെന്നും പറഞ്ഞ് ഒരു വിഷയമൊന്നും ഉണ്ടാക്കരുത്. പള്ളി കിടക്കുന്ന തിരശ്ശീല അതുപോലെ കിടന്നോട്ടെ. ഇത് അതിനുവേണ്ടിയല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ പള്ളി വിഷയം ഉണ്ടാക്കാനായിട്ടല്ല ഇവിടെ പഠിക്കുന്നത്. അപ്പോ ആ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നോട്ടെ. ഇപ്പം അല്ലെ, ഇനിയും തിയോളജി എല്ലാം പഠിച്ചേച്ച് അങ്ങോട്ട് ചെന്ന് ഇനി അവിടെ അച്ഛന്റെ അടുത്ത് ഇറക്കാൻ ചെല്ലട്ടോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടല്ല, സമാധാനത്തിൽ മനസ്സിലാക്കാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം അത് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ നമുക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും തിരശ്ശീല പിന്നെ കീറിപ്പോയത്, തിരശ്ശീല വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അത് ഒന്നാം തിരശ്ശീലയാണ് കീറിപ്പോയത്. കാരണം യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല തന്നെ ചിന്തി നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴിയായിട്ട് തീർന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ആ വിശുദ്ധ സ്ഥലത്തേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്, പഴയ നിയമ വായന എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസീസ് ആർ ഫുൾഫിൽഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാ, അതായത് ഞായറാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട വായനകൾ, ആ യേശു ക്രിസ്തുവിൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തൂത്തുപുറക്കി എല്ലാവരും അകത്ത് കയറി എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലാനായിട്ട് ഒരു അവസരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കൃപാസനത്തിലേക്ക്, അകത്തേക്ക്, വിശുദ്ധ മദ്ബഹായിലേക്ക് എല്ലാവരും കടന്ന് പിന്നെ ആരാധന, പിന്നീട് ആരാധനയിൽ സ്വർഗത്തിന്റെ പ്രാതിനിധ്യത്തോടുകൂടി നമ്മൾ സംബന്ധിക്കുകയും. അതാണ് പഴയ നിയമ വായനയുടെ പ്രത്യേകത. പഴയ നിയമ വായന, പിന്നെ ത്രൈശുദ്ധ കീർത്തനത്തിന് ശേഷം സ്ലീഹന്മാരുടെ എഴുത്തുകളിൽ നിന്നുള്ള വായന. ഏതാ സ്ലീഹന്മാരുടെ എഴുത്തുകൾ? അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സ്ലീഹന്മാരുടെ എഴുത്തുകൾ വായിക്കുന്നത് ആദ്യം വടക്കു വശത്തെ വായന. ആ വടക്കു വശത്ത് വായിക്കുന്നത് ഭൂവില ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ. ആ പാടിയിട്ടാണ് വടക്കു വശത്തെ വായന. തെക്കു വശത്തെ വായനയ്ക്ക് മുമ്പുള്ള പാട്ടേതാ? പൗലോ സ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഇദേവം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ തെക്കുവശത്തെ വായന പൗലോ സ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ള വായനകൾ മാത്രമായിരിക്കും തെക്കുവശത്ത് വായിക്കുന്നത്. അപ്പോൾ മറ്റ് ലേഖനങ്ങളിൽ നിന്നുള്ള വായന അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളും പൊതുലേഖനങ്ങളും യാക്കോബ് സ്ലീഹായുടെയും പത്രോസ് സ്ലീഹായുടെയും യൂദാ സ്ലീഹായുടെയും ഒക്കെ ലേഖനങ്ങളെ പൊതുലേഖനങ്ങൾ എന്നാ പറയുന്നത്. അത് എല്ലാവർക്കും വേണ്ടി എഴുതിയതാ. പൗലോസ് സ്ലീഹ ആണെങ്കിൽ ഓരോ വ്യക്തിക്ക് വേണ്ടിയോ
ഒരു സഭയ്ക്ക് വേണ്ടി അത് പൊതുവിൽ ഇപ്പൊ നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ തന്നെ അങ്ങനെ എഴുതിയതുകൊണ്ട് പൊതുലേഖനങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള സ്ലീഹന്മാരുടെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെന്ന് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെ പറയുന്നു. എബ്രായ ലേഖനം കൂടി 13:1-14 ലേഖനങ്ങളായിട്ട് പൗലോസ്ലീഹയ്ക്ക് ശേഷം വായിക്കുന്നു. ഭൂവിന് ശേഷം എന്നുള്ളതിന് ശേഷം വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നും ജനറൽ എപ്പിസിൽസിൽ നിന്നും പൊതുലേഖനങ്ങളിൽ നിന്നുമുള്ള വായനകൾ മാത്രമായിരിക്കും എന്നും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. അപ്പൊ രണ്ട് വായനകൾ, രണ്ടു ഭാഗത്തു നിന്നുള്ള വായനകൾ, തുടർന്ന് ഏവങ്കേലിയൻ വായന. ഏവങ്കേലിയൻ എന്ന് പറഞ്ഞാൽ ഗോസ്പലാണ്, സുവിശേഷമാണ്. എത്ര സുവിശേഷങ്ങളുണ്ട്? മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷങ്ങൾ. അതിനകത്ത് എന്താ പരാമർശിക്കുന്നത്? അതിനകത്ത് പരാമർശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം, യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പറ്റിയുള്ള സർവ കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അത് മനുഷ്യാവതാരം ചെയ്തു, അവൻ നമ്മുടെ രക്ഷകനാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താണ്ടൊക്കെ വണ്ണം ഏവങ്കേലിയൻ വായനയും തന്നെയുമല്ല യേശുക്രിസ്തുവിനെ വചനം എന്ന് പറയുന്നു. എന്തുകൊണ്ടാ വചനം എന്ന് പറയുന്നത്? ദൈവം വചനമായിട്ട് തീർന്നു. അതല്ല യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യത്തിൽ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായിരിക്കുന്ന വചനം, യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നു. തന്റെ വാക്കുകളിലൂടെ, വചനത്തിലൂടെ, പ്രസംഗത്തിലൂടെ യേശുക്രിസ്തു പിതാവാം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടും അവനെ വചനം എന്ന് പറയുന്നു. ഇൻകാർണേറ്റഡ് വേർഡ്, റിട്ടേൺ വേർഡ്, ഇതെല്ലാം യേശുക്രിസ്തു ആണ്. ഇൻകാർണേറ്റഡ് വേർഡ്, റിട്ടേൺ വേർഡ്, മനുഷ്യാവതാരം ചെയ്ത വചനം, എഴുതപ്പെട്ട വചനം, അതെല്ലാം. അതുകൊണ്ടാണ് ആ ഏവങ്കേലിയന് പ്രത്യേക ഏവങ്കേലിയൻ മേശ ഒരുക്കി നമ്മളത് പ്രത്യേകമായിട്ട് വയ്ക്കുന്നത്. അതും തെക്കുവശത്തായി ഇപ്പൊ വെക്കുന്നത്. സത്യത്തിൽ വലതു ഭാഗത്തിരിക്കണം എന്നുള്ളതാണ് ഒരു ഒരു പൊതുവായ ചിന്ത. വലതു ഭാഗത്ത് പക്ഷെ കൊണ്ടുവച്ചു കഴിഞ്ഞാല് ഇനിയും ഈ ഗോൽഗൊത്തായും ഒക്കെ കൊണ്ടുവെക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്താണ് യേശുക്രിസ്തു ഇരിക്കുന്നത്. ഗോൽഗൊത്തായും എല്ലാം കൂടെ വെക്കുമ്പം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് തെക്കുവശത്ത് വെക്കുന്നത്. എന്റെ പള്ളിയിലും തെക്കുവശത്ത് തന്നെ ഇരിക്കുന്നത്. ഇനി അതും പറഞ്ഞു പള്ളി വഴക്കുണ്ടാക്കരുത്. ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതെല്ലാം മാറ്റിമറിക്കാനായിട്ടല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ പള്ളിയിലും തെക്കുവശത്തായിരിക്കുന്നത്, വടക്കുവശത്ത് ആണ് ഇരിക്കേണ്ടത് സത്യത്തിൽ. അപ്പോൾ ഏവങ്കേലിയൻ വായിക്കുന്നു. ഏവങ്കേലിയൻ വായന അതിനുശേഷം വിശ്വാസ പഠിതാക്കൾക്ക് പഠന വിഷയമാണെങ്കിലും വിശ്വാസികൾക്ക് ആരാധനയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗവുമാണ്. ഏവങ്കേലിയൻ വായിച്ചതിന് ശേഷം വിശ്വാസം പഠിപ്പിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കണം. സാധാരണ പണ്ടാണെങ്കിൽ ഏവങ്കേലിയൻ വായിച്ചിട്ട് ചില പള്ളികളിലെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ഏവങ്കേലിയൻ വായിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പ്രസംഗമാണ്, വിശ്വാസം പഠിപ്പിക്കും. വിശ്വാസമാണ് പഠിപ്പിക്കേണ്ടത്, അതിനകത്ത് പിന്നെ ഒത്തിരി കാര്യങ്ങൾ അല്ല. വിശ്വാസം പഠിപ്പിക്കണം. വിശ്വാസം പഠിപ്പിച്ചിട്ട് വിശ്വാസികൾക്ക് ആരാധനയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമായിട്ടാണ് നിൽക്കുക. ആദിമകാലങ്ങളിൽ ഏവങ്കേലിയൻ വായനയ്ക്ക് ശേഷം വേദവായനാ ഭാഗത്ത് നിന്ന് പഠിതാക്കൾക്കും വിശ്വാസികൾക്കും വേണ്ടി വേദം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അതാ പ്രസംഗം, അതായത് വേദത്തിൽ നിന്നുള്ള പ്രസംഗം. ഇന്നത് ആ സമയത്ത് നിന്ന് അങ്ങ് മാറി കുക്കിലിയൻ സമയത്തേക്കായി എന്ന് മാത്രം. എന്തിനു വേണ്ടിയാണെന്നറിയാവോ കുക്കിലിയൻ സമയത്തോട്ട് മാറിയത്? ഏവങ്കേലിയം വായിച്ചു കഴിഞ്ഞ് പ്രസംഗിച്ചാൽ എത്ര പേര് കേൾക്കും? അതുകൊണ്ടാ ഏവങ്കേലിയം വായിച്ചു കഴിഞ്ഞ ഉടനെ പ്രസംഗിച്ചാലേ എത്ര പേര് കേൾക്കും? അതുകൊണ്ടാണ് കുക്കിലിയൻ സമയത്തോട്ട് മാറിയത്. പോട്ടെ, ഇന്നത് മാറി കുക്കിലിയൻ സമയത്തേക്കായി എന്ന് മാത്രം. എന്നാൽ വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ ഇല്ലാതെയാകരുത്. അത് ആരാധനയ്ക്ക് ഉചിതമാം വിധം കലർപ്പില്ലാതെ നടത്തേണ്ടത് കാർമ്മികനോ അനുവദിക്കുന്ന മറ്റാരെങ്കിലുമാണ് ചെയ്യേണ്ടത്. അതാണ് വായനാ ഭാഗങ്ങളെ പറ്റിയുള്ള, വേദവായനകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി 7 കാലഘട്ടങ്ങളായിട്ട് ഈ സമയത്തെ വേർതിരിച്ചിട്ടുണ്ട്. 7 കാലഘട്ടങ്ങളായിട്ട്, ടോട്ടൽ ലിറ്റർജിക്കൽ ഇയർ എന്ന് പറയുന്നതിനെ 7 കാലഘട്ടങ്ങളായിട്ട് ഒരു കലണ്ടർ വർഷത്തെ തിരിച്ചിട്ടുണ്ട്. അത് അറിയിപ്പുകാലം, ബെനഹാക്കാലം, നൊയമ്പുകാലം, ഉയർപ്പുകാലം, പെന്തിക്കോസ്തിക്കാലം, തേജസ്കരണക്കാലം, സ്ലീബാക്കാലം എന്നിങ്ങനെയാണ്. നമുക്ക് ഇന്ന് ഞാനത് തുടങ്ങിയാൽ ഇനി 1-5 മിനിറ്റും കൂടെ ഉള്ളൂ. ഇന്ന് തുടങ്ങിയാൽ അത് എങ്ങുമെല്ലാതായിട്ട് നീക്കും. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കുകയും ചെയ്യാം. ഈ 7 കാലങ്ങൾ വളരെ കൃത്യമായി ഇപ്പം നമുക്ക് മലങ്കര സഭയിൽ ഇറങ്ങിയേക്കുന്ന കലണ്ടറിനകത്ത് ആ ഏഴ് കാലഘട്ടങ്ങൾ അനുസരിച്ചാണ് ഓരോ പേജസ് ക്രമീകരിച്ചത്. ജൂലിയോസ് സിനിമയുടെ നേതൃത്വത്തിൽ ഇറക്കിയേക്കുന്ന കലണ്ടർ കയ്യിലുള്ളിടത്തോളം ആൾക്കാർ വീട്ടിൽ ഓരോ പ്രതി സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ആ ഏഴ് കാലഘട്ടങ്ങൾ അനുസരിച്ച് ഏഴ് പേജുകളിലായിട്ട് അതിനകത്ത് നവംബർ 1 മുതലൊന്നും അങ്ങനെയല്ല തുടങ്ങുന്നത്, അത് ചിലപ്പോ നവംബർ 5-ാം തീയതി ആയിരിക്കും തുടങ്ങുന്നത്. കാരണം അത് പുതുവശീത്വം എന്ന് വരുന്നു അന്ന് മുതലുള്ള കാര്യങ്ങളാണ് അവിടെ തുടങ്ങുന്നത്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസം കാണാം. ഏഴ് കാലഘട്ടങ്ങളായിട്ട് വേദവായന ഭാഗങ്ങൾ ലിറ്റർജിക്കൽ ഇയറിൽ ഏഴ് കാലഘട്ടങ്ങളായിട്ട് അതിരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു അച്ഛ. അടുത്ത ആഴ്ച നമുക്ക് മിഡ്ലൻഡ് കഴിഞ്ഞുള്ള ദിവസം അച്ഛന് പ്രയാസമുണ്ടോ ക്ലാസ് എടുക്കാൻ?
വ്യാഴാഴ്ച കുഴപ്പമില്ല, ഞാൻ ചൊവ്വാഴ്ച വൈകിട്ട് കുർബാന ചെയ്യല്ലോ.
ആ ഓക്കെ. അല്ല, ഞങ്ങൾ ബുധനാഴ്ചത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്തു, പക്ഷെ വ്യാഴാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം ഇത് അടുത്ത ബുധനാഴ്ച ക്ലാസ് ഇല്ല, പക്ഷെ വ്യാഴാഴ്ച തീർച്ചയായിട്ടും ക്ലാസ് ഉണ്ട്. അതെല്ലാവരെയും ഒന്നുകൂടെ അറിയിക്കണം, ഞാൻ ഇമെയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു അച്ഛ, ഇന്നത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് പറയണ്ടായല്ലോ, എപ്പോഴും തന്നെ.
അച്ഛനുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ള ദിനത്തിന്റെ നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയ ശ്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ പാനങ്ങളെ ഞങ്ങളെ ക്ഷമിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും നീക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവമേ, സ്നേഹവേകജാതനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ ശംസ്രൂഹവാസവും കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് കർത്താവേ എന്ന എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും, ഇതിനുവേണ്ടി അല്പമായ അധികമായ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഹകരിക്കുന്ന സകലരോടും, എല്ലാ യൂണിറ്റ് തലങ്ങളിലുള്ള ചിന്തകളോടും പ്രവർത്തനങ്ങളോടും സദാവർത്തിച്ചിരിക്കുമാറാകണമേ. ആമേ. ഓക്കെ, ഗുഡ് നൈറ്റ് എവരിബഡി.